2020 സെപ്റ്റംബർ 7 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ചട്ടമ്പി സ്വാമികളുടെ 167-ാം ജന്മദിനത്തിൽ മുൻ ചീഫ് സെക്രട്ടറി ആർ രാമചന്ദ്രൻ നായർ തയ്യാറാക്കിയ ലേഖനം. ചട്ടമ്പി സ്വാമികൾ നിശബ്ദ വിപ്ലവകാരി. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ തിരുവിതാംകോട് അനേകം ചരിത്ര പുരുഷന്മാരുടെ ജനനത്തിനും മഹനീയ സംഭാവനകൾക്കും സാക്ഷ്യം വഹിച്ചു. ശ്രീ വിദ്യാർത്ഥിരാജ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ശുഭാനന്ദ സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയ മഹാന്മാർ ഒരേ കാലത്ത് ജന്മം കൊള്ളുകയും രാജ്യത്തിനും ജനതയ്ക്കും പ്രകാശം പരത്തുകയും ചെയ്തു. തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായ കണ്ണമ്മൂല ഉള്ളൂർക്കോട് എന്ന ദരിദ്ര കുടുംബത്തിൽ 1853 ഓഗസ്റ്റ് 25 കൊല്ലവർഷം 1029 ചിങ്ങമാസത്തിലെ ഭരണിനാളിലാണ് അയ്യപ്പനെന്നും കുഞ്ഞനെന്നും വിളിക്കപ്പെട്ട ശ്രീ വിദ്യാധിരാജ തീർത്ഥപാദ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. പാഠശാലയിൽ ചേർന്ന് ഔപചാരിക വിദ്യാഭ്യാസം നേടുന്നതിന് ദാരിദ്ര്യം തടസ്സമായി. മറ്റു കുട്ടികൾ സ്ലേറ്റിലും മറ്റും എഴുതിയെടുത്ത് കൊണ്ടുവരുന്നവ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് അദ്ദേഹം വിദ്യ അഭ്യസിച്ചത്. 13 വയസ്സായപ്പോൾ പേട്ടയിൽ രാമൻ പിള്ളയാശാൻ എന്ന പണ്ഡിതൻ നടത്തിയിരുന്ന സ്വകാര്യ വിദ്യാലയത്തിൽ ചേർന്ന് പഠിച്ചു. മലയാളം, സംസ്കൃതം, തമിഴ് ഭാഷകളിലുള്ള അനേകം ഗ്രന്ഥങ്ങൾ പഠിച്ച് പാണ്ഡിത്യം നേടി. വീട്ടിലെ ദാരിദ്ര്യം മൂലം 14-ാമത്തെ വയസ്സ് മുതൽ കൂലിപ്പണിയെടുക്കാൻ തുടങ്ങി. പുത്തൻ കച്ചേരി എന്ന് മുൻകാലത്ത് അറിയപ്പെട്ടിരുന്ന സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി താൻ ധാരാളം കല്ല് ചുമന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ആ കാലത്തും തിരുവനന്തപുരത്തെ പണ്ഡിതന്മാരെ സന്ദർശിച്ച് അവരിൽ നിന്ന് അറിവ് സമ്പാദിക്കാൻ അദ്ദേഹം മറന്നിരുന്നില്ല. നവരാത്രി കാലത്ത് നടത്തുന്ന വിദ്വത് സദസ്സിൽ പങ്കെടുക്കാനെത്തിയ തിരുനെൽവേലി കല്ലിടക്കുറിച്ചിയിലെ സുബ്ബാജടാപാഠികൾ എന്ന മഹാപണ്ഡിതൻ തിരികെ പോകുമ്പോൾ കുഞ്ഞൻ പിള്ളയും കല്ലിടക്കുറിച്ചിയിലേക്ക് പോയി. 3 കൊല്ലക്കാലം അവിടെ ഗുരുകുലവാസം നടത്തിയ അദ്ദേഹം തമിഴിലും സംസ്കൃതത്തിലുമുള്ള വേദാന്ത ഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിച്ച് തികഞ്ഞ വേദാന്ത ചിന്തകനായി പരിണമിച്ചു. തിരികെ ഉള്ളൂർക്കോട് വീട്ടിലെത്തിയ അദ്ദേഹം അസുഖബാധിതയായ അമ്മയെ 1 വർഷത്തോളം പരിചരിച്ചു. അമ്മയുടെ മരണശേഷം പരിവ്രാജകനായി വീട് വിട്ടിറങ്ങി. അതിനുശേഷം ഒരു ഭവനത്തിലും കൂടുതൽ സമയം താമസിച്ചിട്ടില്ല. യാത്രക്കിടെ നാഗർകോവിലിലെ വടിവീശ്വരം എന്ന സ്ഥലത്ത് അവിചാരിതമായി ഒരു അവധൂതനെ കണ്ടു. അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ച് ജ്ഞാനോപദേശം തേടി പൂർണ്ണ സന്യാസിയായി മാറി. ശുചീന്ദ്രത്തിനടുത്തെ മരുത്വമലയുടെ ശിഖരത്തിലുള്ള ഒരു ഗുഹയിൽ കുറെ കാലം തപസ്സനുഷ്ഠിച്ചു. തുടർന്ന് കന്യാകുമാരി മുതൽ പാലക്കാട്, തൃശൂർ വരെയുള്ള പ്രദേശങ്ങളിൽ സ്ഥിരമായി യാത്ര ചെയ്യുകയും ഗൃഹസ്ഥ ശിഷ്യർക്ക് ആധ്യാത്മിക ഉപദേശം നൽകി പോരുകയും ചെയ്തു. 3-ാമത്തെ 4-ാമത്തെ ദിവസം മാത്രമേ ഒരിടത്ത് അദ്ദേഹം തങ്ങിയിരുന്നുള്ളൂ. പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും. ഇതായിരുന്നു പതിവ്. ഡോക്ടർ പൽപ്പുവിന്റെ സഹോദരനായ പേട്ടയിൽ പരമേശ്വരന്റെയും വെളുത്തേരി കേശവൻ വൈദ്യരുടെയും പെരുന്നെല്ല കൃഷ്ണൻ വൈദ്യരുടെയും ഭവനങ്ങളിൽ പലപ്പോഴും താമസിച്ചിരുന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന സ്വന്തം സമുദായക്കാരുടെ മുന്നിൽ അദ്ദേഹം മറ്റൊരു ജീവിത മാതൃക കാട്ടി. എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും വീടുകളിൽ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. വേദങ്ങൾ പഠിക്കാനും വേദമന്ത്രങ്ങൾ ചൊല്ലാനുമുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമെന്ന വിശ്വാസത്തെ അദ്ദേഹം ഖണ്ഡിച്ചു. ആത്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വേദപഠനം നടത്താമെന്നും വേദമന്ത്രങ്ങൾ ആലപിക്കാമെന്നും സ്ഥാപിക്കാനാണ് അദ്ദേഹം വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത്. ഭഗവത്ഗീത പഠിക്കാനും ചൊല്ലാനും വ്യാഖ്യാനിക്കാനും ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് വാദിച്ചവരോട് അദ്ദേഹത്തിന്റെ മറുപടി, ഭഗവത്ഗീത ഉപദേശിച്ച ശ്രീകൃഷ്ണനും അത് കേട്ട അർജുനനും അത് ഗ്രന്ഥരൂപത്തിലാക്കിയ വ്യാസമഹർഷിയും ബ്രാഹ്മണരായിരുന്നില്ലല്ലോ എന്നായിരുന്നു. കേരളഭൂമിയെ പരശുരാമൻ സൃഷ്ടിച്ച് ബ്രാഹ്മണരായ ജന്മിമാർക്ക് വീതിച്ചു കൊടുത്തതാണ് എന്ന ഐതിഹ്യം വെറും ഭോഷ്കാണെന്ന് കാണിക്കാൻ അദ്ദേഹം പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം രചിച്ചു. ആധികാരികമായ പുരാണങ്ങളിലൊന്നും ഇങ്ങനെയൊരു കഥ കാണപ്പെടുന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജന്മികുടിയാൻ നിയമത്തിന് രൂപം നൽകിയ ജസ്റ്റിസ് രാമൻ മേനോൻ ചട്ടമ്പി സ്വാമികളുടെ ഈ വാദത്തെ തന്റെ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ ഓരോ ജീവിക്കും അല്ലലില്ലാതെ ജീവിതം നയിക്കാനുള്ള അവകാശം മനുഷ്യരാശിക്ക് നൽകിയേ കഴിയൂ എന്ന് ജീവകാരുണ്യ നിരൂപണം എന്ന ഗ്രന്ഥത്തിൽ സ്വാമികൾ വാദിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം ജീവകാരുണ്യ ദിനമായും ആചരിക്കുന്നുണ്ട്. ഒരു സന്യാസിയുടെ വേഷം ധരിക്കാതെ, ആശ്രമവും പ്രസ്ഥാനവും സ്ഥാപിക്കാതെ സാധാരണക്കാരനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തെ നിശബ്ദനായ വിപ്ലവകാരി എന്നു തന്നെ ചരിത്രം രേഖപ്പെടുത്തും.